മലയാള സാഹിത്യം നാലാം സെമസ്റ്റർ. ഉള്ളടക്കം. മൊഡ്യൂൾ 1. ഡോക്ടർ കെ എം പ്രഭാകരവാര്യരുടെ ഭാഷയും ആശയവിനിമയവും. സി വി വാസുദേവ ഭട്ടതിരിയുടെ പത്രഭാഷയിലെ വൃഥാസ്ഥൂലത. എം എൻ കാരശ്ശേരിയുടെ തീറ്റയുടെ ജനാധിപത്യം. എം എൻ കാരശ്ശേരിയുടെ ഭംഗിവാക്ക്. പി പവിത്രന്റെ ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം. മൊഡ്യൂൾ 2 വിവർത്തനം. കെ പി ശങ്കരന്റെ അപ്രാഭ്യമായ ഒരു വിധാനം. മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ വ്യാജ സൂചനകൾ. ഓംപ്രകാശ് വാൽമീകിയുടെ എച്ചിൽ. മൊഡ്യൂൾ 3 സാംസ്കാരിക ചരിത്രം. എം ഗോവിന്ദന്റെ അറിവിന്റെ ഫലങ്ങൾ. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയുടെ വ്യക്തിനാമ പഠനം. എം കെ സാനുവിന്റെ മനുഷ്യരെല്ലാം സഹോദരർ. മൊഡ്യൂൾ 4 നന്ദനാരുടെ അനുഭവങ്ങൾ. പേജ് നമ്പർ 11. മൊഡ്യൂൾ 1 ഭാഷയും ആശയവിനിമയവും. ഡോക്ടർ കെ എം പ്രഭാകര വാര്യർ 1933 മുതൽ 2010 വരെ. 1933 ഡിസംബർ 17 മലപ്പുറം ജില്ലയിലെ വട്ടംകുളത്ത് ജനിച്ചു. മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ബി എ ഓണേഴ്സ് 1955 പാസായി. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് എം ലിറ്റ് 1961, അണ്ണാമല സർവകലാശാലയിൽ നിന്ന് ഭാഷാശാസ്ത്രത്തിൽ ഡിപ്ലോമ 1969, പി എസ് ഡി 1979 ബിരുദങ്ങൾ നേടി. വ്യാക്ഷേപങ്ങളെക്കുറിച്ചൊരു പഠനം മലയാളത്തെ മുൻനിർത്തി എന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം. എഡിൻബറോ സർവകലാശാലയിൽ നിന്നാണ് ഭാഷാശാസ്ത്രത്തിൽ ബിരുദാനന്തര പഠനം 1972 മുതൽ 73 വരെ നടത്തിയത്. അണ്ണാൻമല സർവകലാശാല ഭാഷാശാസ്ത്ര വിഭാഗത്തിൽ ലെക്ചറർ 1961 മുതൽ 76 വരെ. മദ്രാസ് സർവകലാശാല മലയാള വിഭാഗത്തിൽ റീഡർ 1976 മുതൽ 79 വരെ. പ്രൊഫസർ വകുപ്പ് മേധാവി 1979 മുതൽ 94 വരെ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. വിവിധ സർവകലാശാലകളുടെ വിദഗ്ധ സമിതികളിലും യുജിസി, യുപിഎസ്സി എന്നീ അഖിലേന്ത്യാ സമിതികളിലും അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനകാലത്ത് മദ്രാസ് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ആധുനിക ഭാഷാശാസ്ത്രം, കവിതയിലെ ഭാഷാശൈലി ശില്പം, ഭാഷയും മനഃശാസ്ത്രവും, തെളിവും വെളിവും, മൊഴിയും പൊരുളും, മലയാള വ്യാകരണ സമീക്ഷ, ഭാഷാവലോകനം, ഭാഷാശാസ്ത്ര വിവേകം, മലയാളം മാറ്റവും വളർച്ചയും, മൊഴിവഴികൾ, ഭാഷാ സാഹിത്യം വിമർശനം എന്നിവയാണ് പ്രധാന കൃതികൾ. 2010 ജനുവരി 10 അന്തരിച്ചു. 1. ആശയവിനിമയ പ്രക്രിയ. സാമൂഹിക ജീവിതത്തിന്റെ കെട്ടുറപ്പിനും അതിലെ പരസ്പര ബന്ധങ്ങളുമെല്ലാം നിദാനമായി വർത്തിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ആശയവിനിമയം എന്ന പ്രക്രിയയാണ്. പേജ് നമ്പർ 12. അന്യോന്യ സംവാദ സൌകര്യമില്ലാത്ത ഒരു സാമൂഹിക ജീവിതത്തെ സങ്കല്പിക്കാനാവുമോ? സാമാന്യമായി പറഞ്ഞാൽ ആശയവിനിമയത്തിനുള്ള പല ഉപാധികളിൽ ഒന്നു മാത്രമാണ് ഭാഷ. ആംഗ്യം, ഉച്ചാരണ ശബ്ദം, സ്തോഭ പ്രകടനം, ലിപികൾ എന്നിവയെല്ലാം ആശയവിനിമയത്തിന് സഹായകമായി നാം അവലംബിച്ച് വരാറുള്ള ഉപാധികളാണ്. വർണ്ണം (ബ്രാക്കറ്റഡ് ചുവപ്പ് അപകട സൂചകമാണെന്നുള്ള സംഗീതം സാർവത്രികമായിട്ടുണ്ടല്ലോ). വെളിച്ചം (ബ്രാക്കറ്റഡ് കപ്പലുകൾക്കു വേണ്ടിയുള്ള ദീപസ്തംഭങ്ങൾ). കൃത്രിമ ശബ്ദങ്ങൾ (ബ്രാക്കറ്റഡ് വിദ്യാലയങ്ങളിലെ മണിയടി) എന്നിവയും ആശയവിനിമയത്തിന് ഉപയോഗിച്ചു വരുന്ന ഉപാധികൾ തന്നെ. ആശയവിനിമയം എന്ന പദത്തിന്റെ സാങ്കേതികാർത്ഥത്തിന് അത്രയ്ക്ക് വ്യാപ്തിയുണ്ട്. മനുഷ്യേതര ജീവികളിലും അസമ്പുഷ്ടവും അവികസിതവുമായ ആശയവിനിമയ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. മൃഗഭാഷ എന്നും നാം വ്യവഹരിച്ചു വരാറുള്ളത് ഈ ആശയവിനിമയ രീതികളെ ഉദ്ദേശിച്ചാണ്. ജീവശാസ്ത്രത്തിൽ അവയെക്കുറിച്ചുള്ള പല പഠനങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. മൃഗഭാഷ എന്നുള്ള പ്രയോഗം ശാസ്ത്രീയ വീക്ഷണത്തിൽ സാധുവാണെന്ന് പറയാൻ വയ്യ. കാരണം മനുഷ്യേതര ജീവികളുടെ ആശയവിനിമയ രീതികളെ ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യഭാഷ മനുഷ്യേതര രാഷ്ട്രീയ വിനിമയ രീതികളിൽ നിന്ന് പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 2. ആശയവിനിമയം എന്നാൽ എന്ത്? ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? ഈ പ്രക്രിയയുടെ സ്വഭാവം വ്യക്തമാക്കിയില്ലെങ്കിൽ പല പ്രതിഭാസങ്ങളെയും ആശയവിനിമയമായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അങ്ങ് ദൂരെ പുക ഉയർന്നു വരുന്നു എന്ന് കരുതുക. അത് ആ സ്ഥലത്ത് തീയുണ്ട് എന്ന സന്ദേശത്തെ അറിയിക്കുന്നു എന്നും അതുകൊണ്ട് അതിനെ ആശയവിനിമയം എന്ന് വ്യാഖ്യാനിക്കാമെന്നും പറയുന്നത് ശരിയാണോ? അതിരാവിലെ കേൾക്കാറുള്ള കോഴികളുടെ കൂവലുകൾ ആസന്നമായ പ്രഭാത ആഗമത്തെക്കുറിച്ചുള്ള സന്ദേശമാണെങ്കിൽ അതിനെയും ആശയവിനിമയമായി കരുതിക്കൂടെ? കലങ്ങിയ കണ്ണുകളോടുകൂടിയ ഒരാളെ കണ്ടുമുട്ടുന്നു എന്ന് വിചാരിക്കുക. കണ്ണിലെ കലക്കത്തിന് എന്തെങ്കിലും കാരണമുണ്ടാകണമല്ലോ. അയാൾ രാത്രി ശരിയായി ഉറങ്ങിയിട്ടുണ്ടാവില്ല, അഥവാ അയാൾ ദേഷ്യപ്പെട്ട് നിൽക്കുകയാവാം. അതുമല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചിരിക്കാം. കണ്ണിലെ കലക്കം ഇവയിലേതെങ്കിലും ഒന്നിനെ വിളിച്ചോതുന്നു എന്ന് പറഞ്ഞ് അതിനെയും ആശയവിനിമയമായി കണക്കാക്കാമോ? പേജ് നമ്പർ 13. ആശയവിനിമയ മാതൃകയും അതിലെ ഘടകങ്ങളും. മേൽപ്പറഞ്ഞ സംശയങ്ങൾക്കെല്ലാം പരിഹാരം കാണണമെങ്കിൽ ആശയവിനിമയം എന്ന ശാസ്ത്രീയ സങ്കല്പത്തിന്റെ സമഗ്ര സ്വഭാവത്തെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആശയവിനിമയം എന്ന സങ്കല്പത്തിൽ രണ്ട് വ്യത്യസ്ത ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. ആശയം ഉത്ഭവിക്കുന്ന ഘടകവും ആശയം എത്തിച്ചേരുന്ന ഘടകവും. ഭാഷണത്തിൽ സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനവും കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമായിരിക്കും. ആത്മഗതത്തിൽ ഈ രണ്ടു ഘടകങ്ങളുടെയും ധർമ്മങ്ങൾ ഒരാളിൽ തന്നെയായിരിക്കും. ഉത്ഭവസ്ഥാനത്തിൽ നിന്നുള്ള സന്ദേശം പ്രാപ്യസ്ഥാനത്തിൽ എത്തുമ്പോൾ ആശയവിനിമയം നടക്കുന്നു എന്ന് പറയാം. സന്ദേശം അമൂർത്തമായ പ്രതിഭാസമായിരിക്കെ അതെങ്ങനെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കും? അതിന് ഉത്ഭവ കേന്ദ്രത്തിനും പ്രാപ്യകേന്ദ്രത്തിനും ഇടയിലുള്ള സ്വാഭാവികമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ മാധ്യമത്തെ സഞ്ചാരപദം എന്ന് വിളിക്കാം. അന്തരീക്ഷവായുവാണ് സഞ്ചാരപദമെങ്കിൽ സന്ദേശത്തെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റാവുന്നതാണ്. കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട ലോഹക്കമ്പിയാണ് സഞ്ചാരപദമായി വർത്തിക്കുന്നതെങ്കിൽ സന്ദേശത്തെ വൈദ്യുത വീജികളായി രൂപഭേദപ്പെടുത്താവുന്നതാണ്. സഞ്ചാരപദത്തിന് അനുഗുണമായ വിധത്തിൽ രൂപപരിണാമം വരുത്തിയാൽ മാത്രമേ സന്ദേശത്തെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഇങ്ങനെ സന്ദേശത്തെ രൂപഭേദം ചെയ്യുന്നതിന് സംഖേതനം എന്നും ആ കർമ്മത്തിന് ഉത്തരവാദപ്പെട്ട ഘടകത്തെ പ്രേക്ഷകം എന്നും പറയാം. രൂപാന്തരപ്പെടുത്തിയ സന്ദേശത്തെ കോഡ് അഥവാ സംഖേതം എന്ന് വ്യവഹരിക്കാം. പേജ് നമ്പർ 14. സന്ദേശമല്ല, അതിന്റെ സംഖ്യത ചിഹ്നങ്ങളാണ് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നത് എന്നർത്ഥം. ഈ സംഖ്യത ചിഹ്നങ്ങൾക്കും അവയുടെ അർത്ഥമായ ആശയത്തിനും തമ്മിലുള്ള ബന്ധമെന്താണ്? ഇന്നിന്ന ചിഹ്നങ്ങൾ ഇന്നിന്ന ആശയങ്ങളെ കുറിക്കും എന്നൊരു വ്യവസ്ഥ ഇല്ലെങ്കിൽ സംഖ്യത വ്യക്തി നിർവഹിക്കാൻ കഴിയില്ല. ഇവയ്ക്ക് തമ്മിൽ സ്വാഭാവിക ബന്ധങ്ങളൊന്നും ഇല്ലെന്നോർക്കണം. ആശയത്തിനും ചിഹ്നങ്ങൾക്കും തമ്മിലുള്ള ബന്ധം പൊതുവായി അംഗീകരിക്കപ്പെടണം. പുസ്തകമെന്ന് ഉച്ചരിക്കുന്നുവെന്നിരിക്കട്ടെ, ആ ഉച്ചാരണം ഒരു പ്രത്യേക ശബ്ദ സമൂഹം മാത്രമാണ്. അത് ഒരു പ്രത്യേക വസ്തുവിനെ സൂചിപ്പിക്കുന്നുവെന്ന് മലയാളം സംസാരിക്കുന്ന ജനവിഭാഗം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ ബുക്ക് എന്നും ഹിന്ദിയിൽ കിതാബ് എന്നുമുള്ള വ്യത്യസ്തങ്ങളായ സ്വനസമൂഹങ്ങളാണ് ഇതേ ആശയത്തെ വ്യഞ്ജിപ്പിക്കുന്ന ഭാഷാ ചിഹ്നങ്ങൾ. ചിഹ്നങ്ങൾക്കും അവ ഉദ്ദീപിപ്പിക്കുന്ന ആശയങ്ങൾക്കും തമ്മിൽ വ്യവസ്ഥാപിത ബന്ധം മാത്രമാണ് ഉള്ളത്. ഭാഷയിൽ പൂർണമായും സാങ്കേതികത്വം അവകാശപ്പെടാൻ കഴിയാത്ത ചിഹ്നങ്ങളും പ്രയോഗത്തിലുണ്ട്. അനുകരണ ശബ്ദങ്ങളെ ഉദാഹരണമായി ബൗ ബൗ പട്ടിയുടെ കുര എന്നും കാക്കയുടെ കരച്ചിൽ എന്നും നിം നിം മണിയടി മുതലായവ അങ്ങനെയുള്ള ചിഹ്നങ്ങളായി കരുതാം. ആശയം ചിഹ്നങ്ങളായി മാറി പ്രാപ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാപ്യസ്ഥാനത്ത് ചിഹ്നങ്ങളെ അതേപടി സ്വീകരിക്കുക മാത്രം ചെയ്താൽ ആശയബോധം ഉണ്ടാവുകയില്ല. സങ്കേത ചിഹ്നങ്ങളെ വീണ്ടും സന്ദേശങ്ങളാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ സങ്കേത ചിഹ്നങ്ങളെ അവയുടെ പൂർവ്വരൂപമായ ആശയമാക്കി മാറ്റുന്നതിന് വിസങ്കേതം എന്നും ആ കർമ്മം നിർവഹിക്കുന്ന ഘടകത്തിന് ആദായി എന്നു പറയാം. അപ്പോൾ ആശയവിനിമയ പ്രക്രിയയിൽ ഉത്ഭവസ്ഥാനം, പ്രേക്ഷകം, സഞ്ചാരപദം, ആദായി, പ്രാപ്യസ്ഥാനം എന്നിങ്ങനെ അഞ്ചു ഘടകങ്ങൾ അടങ്ങിയിരിക്കണം എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ആശയവിനിമയത്തിന്റെ സാമാന്യ മാതൃകയാണ് മേൽ വിവരിച്ചത്. പേജ് നമ്പർ 15. ഭാഷണ പ്രക്രിയയിലാകട്ടെ, സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനവും കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണെന്ന് മുൻപ് സൂചിപ്പിച്ചുവല്ലോ. അന്തരീക്ഷത്തിലെ വായുവാണ് ഭാഷണത്തിൽ സഞ്ചാരപദമാക്കി വർത്തിക്കുന്നത്. അതുകൊണ്ട് ആശയത്തെ ശബ്ദബീജികളാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഈ കർമ്മം നിർവഹിക്കുന്നത് വക്താവിന്റെ ഉച്ചാരണ അവയവങ്ങളാണ്. ഭാഷണത്തിൽ പ്രേക്ഷകമായ ഉച്ചാരണ അവയവങ്ങൾ ആശയത്തെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്നു. ആ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷവായുവിലൂടെ ശ്രോതാവിൽ ചെന്നെത്തുന്നു. ശബ്ദതരംഗങ്ങൾ ശ്രോതാവിന്റെ കർണഫലകത്തിൽ തത്തുല്യമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. കർണഫലകത്തിൽ നിന്ന് ശ്രോതാവിന്റെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ ആദായിയുടെ പ്രവൃത്തി ചെയ്യുന്നു. അതായത് ശബ്ദവീജികളെ വീണ്ടും ആശയങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെ വാചിക വൃത്തിയിൽ ആശയവിനിമയ പ്രക്രിയയിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നു കാണാം. 4. മറ്റ് ചില ആശയവിനിമയ രീതികൾ. ദൂരശ്രവണി അഥവാ ടെലിഫോൺ, പ്രക്ഷേപണി അഥവാ TV മുതലായ യാന്ത്രിക ഉപകരണങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിലും ഈ ഘടകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവയിലെല്ലാം സംഗീത ചിഹ്നങ്ങൾ വൈദ്യുത വീജികളായിരിക്കും. പ്രേക്ഷകം, ആദായി എന്നിവയുടെ പ്രവൃത്തികൾ നിർവഹിക്കാൻ പ്രത്യേകം യാന്ത്രിക ഘടകങ്ങളും ഇവയിലെല്ലാം ഉണ്ടായിരിക്കും. വരമൊഴിയിലും മേൽപ്പറഞ്ഞ വിധത്തിലുള്ള സംക്രമണം തന്നെയാണ് സംഭവിക്കുന്നത്. ലിഖിത സമ്പ്രദായത്തിൽ ലേഖകൻ ഉത്ഭവ കേന്ദ്രവും എഴുതുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്രേക്ഷകവും ലിപികൾ സങ്കേതങ്ങളുമായിരിക്കും. കടലാസിന്റെ സ്ഥിരത എന്ന ധർമ്മത്തെ സഞ്ചാരപദം എന്ന് പറയാം. വായിക്കുന്ന ആളുടെ കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാഡികൾ ആദായിയും വായിക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവും ആയിരിക്കും. ലേഖനത്തിൽ ആശയവിനിമയത്തിന് കാലതാമസം നേരിടുന്നു എന്ന് ഒരു വ്യത്യാസമുണ്ട്. മുൻപൊരിടത്ത് ഉന്നയിച്ച പ്രശ്നങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. പുക ഗോചരമാകുന്നതിനെ ആശയവിനിമയമായി കരുതാമോ? ഇവിടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പ്രാപ്യ ഒരു സന്ദേശവും എത്തിച്ചേരുന്നില്ല. തീയും പുകയും തമ്മിലുള്ള ബന്ധം കാര്യകാരണ ബന്ധമാണ്, വ്യവസ്ഥാപിതമല്ല. അതുകൊണ്ട് ഈ സംഭവത്തെ ആശയവിനിമയം എന്ന് വ്യാഖ്യാനിക്കാനാവില്ല. അതുപോലെ തന്നെ പ്രഭാതത്തിലെ കോഴികൂവലും കണ്ണിലെ കലക്കവുമെല്ലാം ആശയവിനിമയം എന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കാം. പേജ് നമ്പർ 16. 5. ഭാഷാശാസ്ത്രം, മനോഭാഷാവിജ്ഞാനം, വൃത്താന്ത സിദ്ധാന്തം. മനുഷ്യ സമുദായം പലതരത്തിലുള്ള ആശയവിനിമയോപാധികൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും അവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഭാഷയാണെന്നും പറഞ്ഞു. ഭാഷയെ പല രീതിയിലും അപഗ്രന്ഥിക്കാവുന്നതാണ്. സംഗീത ചിഹ്നങ്ങളെ മാത്രം ആസ്പദമാക്കിയുള്ള പഠനമാണ് ഭാഷാശാസ്ത്രത്തിൽ അവലംബിച്ചു വരുന്നത്. സംഗീത ചിഹ്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള മാത്രകളെ വേർതിരിച്ചു കാണിക്കുകയും അവയെ ഏതെല്ലാം വിധത്തിലാണ് സംയോജിപ്പിക്കാനുള്ളത് എന്ന് വ്യക്തമാക്കുകയുമാണ് ഭാഷാശാസ്ത്ര അപഗ്രന്ഥനത്തിൽ ചെയ്യുന്നത്. സ്വനമാത്രകൾ രൂപമാത്രകളായി വികസിച്ച് രൂപമാത്രകൾ വാക്യഘടനയിൽ ഇണങ്ങിച്ചേരുന്നത് ഏതെല്ലാം വിധത്തിലാണെന്ന് ഭാഷാശാസ്ത്ര പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാം. വക്താവിന്റെയും ശ്രോതാവിന്റെയും സംഗീതന വിസംഗീതന വൃത്തികളെ ഭാഷാശാസ്ത്രം കണക്കിലെടുക്കുന്നില്ല. മറ്റെല്ലാ മാനുഷിക വൃത്തികളെയും എന്ന പോലെ ഭാഷാശാസ്ത്രം കണക്കിലെടുക്കുന്നില്ല. മറ്റെല്ലാ മാനുഷിക വൃത്തികളെയും എന്ന പോലെ ഭാഷാവൃത്തിയെയും ചോദനാ പ്രതിച്ചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോഭാഷാ വിജ്ഞാനത്തിന്റെ ലക്ഷ്യം. മനഃശാസ്ത്രത്തിന്റെയും ഭാഷാശാസ്ത്രത്തിന്റെയും സങ്കലനത്തിൽ നിന്നുളവായിട്ടുള്ള മനോഭാഷാ വിജ്ഞാനം ഇടക്കാലത്ത് വളരെയധികം വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു പഠനശാഖയാണ്. അതിൽ ഭാഷോത്പാദനത്തിന് നിദാനമായ മാനസിക വൃത്തികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. മേൽപ്പറഞ്ഞ രണ്ടു സമീപന രീതികൾക്കും പുറമെ വൃത്താന്ത സിദ്ധാന്തം എന്നൊരു പുതിയ പഠനമാർഗവും ഈയിടെ ഭാഷാ പഠനത്തോടനുബന്ധിച്ച് വളർന്നു വരുന്നുണ്ട്. പേജ് നമ്പർ 17. ഒരിടത്തുനിന്ന് സന്ദേശത്തെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്ത് എത്തിക്കുവാൻ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളാമെന്നാണ് വൃത്താന്ത സിദ്ധാന്തം മുഖ്യമായി അന്വേഷിക്കുന്നത്. ഏറ്റവും കുറച്ച് സംഗീത ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. ഏറ്റവും വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയ നടത്തുക. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യങ്ങളായ ഇടപെടലുകൾ, കാരണം വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിവ വൃത്താന്ത സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നുണ്ട്. വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങളുടെ പരിമാണ നിർണയവും ഈ സിദ്ധാന്തത്തിന്റെ പരിഗണനയ്ക്ക് വിധേയമാകുന്നു. കമ്പ്യൂട്ടർ ഭാഷകൾ, യാന്ത്രിക പരിഭാഷ തുടങ്ങിയ മേഖലകളിൽ വൃത്താന്ത സിദ്ധാന്ത പ്രകാരമുള്ള പരീക്ഷണങ്ങൾക്ക് സാരമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 6. ആശയവിനിമയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. മനുഷ്യനിലെ ഭാഷേതരങ്ങളായ ആശയവിനിമയോപാധികളെക്കുറിച്ചും വിപുലമായ പഠനങ്ങൾ നടന്നുവരുന്നുണ്ട്. അംഗവിക്ഷേപശാസ്ത്രം, അംഗചലനങ്ങൾ മൂലം ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. ഭാഷേതരങ്ങളായ ആഹ്വാനങ്ങൾക്കും ആശയവിനിമയത്തിന് ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. വ്യാക്ഷേപകങ്ങൾ എന്ന് വ്യാകരണശാസ്ത്രത്തിൽ പറയുന്ന ശബ്ദങ്ങൾ മറ്റു ഭാഷാ ശബ്ദങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഭാഷാ ചിഹ്നങ്ങളാണ്. മാതൃഭാഷയുടെ ഘടനയെക്കുറിച്ച് തന്നെ ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ നാം അറിയേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ ഈ അപൂർവ സിദ്ധിയുടെ നിഗൂഢതയും സങ്കീർണതയും എത്രമാത്രമാണെന്ന് ബോധ്യമാകും. ഭാഷീയ മനഃശാസ്ത്രവും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, 1978.
അധ്യായം 2, വൃഥാ സ്ഥൂലത, നല്ല മലയാളം. സി വി വാസുദേവ ഭട്ടതിരി. പേജ് നമ്പർ 6. മലയാള ഭാഷ വ്യാകരണ പണ്ഡിതനും ഭാഷാശാസ്ത്രജ്ഞനും എന്ന നിലയിൽ പ്രശസ്തനാണ് സി വി വാസുദേവ ഭട്ടതിരി. 1920 പന്തളം ചേതമംഗലം തറവാട്ടിൽ ജനിച്ചു. നിയമബിരുദവും വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും നേടി. അഭിഭാഷകൻ, അധ്യാപകൻ, വിശ്വവിജ്ഞാനകോശം എഡിറ്റർ എന്നീ നിലകളിൽ ശ്രദ്ധേയൻ. നല്ല മലയാളം, ഗദ്യശില്പം, തർജമയുടെ താക്കോൽ, കേരള പാണിനീയത്തിലൂടെ ഭാഷാശാസ്ത്രം തുടങ്ങിയ വ്യാകരണ കൃതികൾക്ക് പുറമെ നാരായണീയം, സുഭാഷിത ത്രിദശി, ധ്വന്യാലോകം, ഭഗവത്ഗീത തുടങ്ങിയ കൃതികൾക്ക് പരിഭാഷയും വ്യാഖ്യാനവും നിർവഹിച്ചു. ഭാരതീയ ദർശനങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2008 സി വി വാസുദേവ ഭട്ടതിരി അന്തരിച്ചു. സി വി വാസുദേവ ഭട്ടതിരിയുടെ നല്ല മലയാളം എന്ന കൃതിയിലെ 12 അധ്യായങ്ങളിൽ 8-ാമത്തെ അധ്യായമാണ് വൃഥാ സ്ഥൂലത എന്നത്. മലയാള ഭാഷയിൽ സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും അത്തരം തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്നും ഉദാഹരണ സഹിതം വിശദമാക്കുകയാണ് ഈ കൃതിയിൽ അദ്ദേഹം ചെയ്യുന്നത്. ആശയപ്രകാശനമാണ് ഭാഷയുടെ ലക്ഷ്യമെങ്കിലും അതോടൊപ്പം ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കുകയും വേണം. പലരും ഭാഷ ഉപയോഗിക്കുന്നത് അശ്രദ്ധമായാണ്. വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും അത്തരത്തിൽ ഭാഷ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നും. ഉപയോഗിച്ച് പല തെറ്റുകളും ശരിയെന്ന് കരുതി പുതിയ തലമുറയും അത് പിന്തുടരുന്നു. പോസ്റ്ററുകളിലെയും ചുവരെഴുത്തുകളിലെയും നവമാധ്യമങ്ങളിലെയുമൊക്കെ സ്ഥിതി അതിലും ദയനീയമാണ്. ഭാഷയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് അല്പമെങ്കിലും പരിഹാരം കാണാൻ നല്ല മലയാളം പോലുള്ള കൃതികൾക്ക് കഴിയും. വാക്യത്തിൽ വൃഥാ സ്ഥൂലത എങ്ങനെയുണ്ടാകുന്നുവെന്നും അതെങ്ങനെ ഒഴിവാക്കണമെന്നുമാണ് വൃഥാ സ്ഥൂലത എന്ന അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. സമർത്ഥമായും സുന്ദരമായും വിവക്ഷിതം വെളിവാക്കാൻ വേണ്ടതിൽ കവിഞ്ഞുള്ളതുമെല്ലാം വാക്യത്തിൽ വൃഥാ സ്ഥൂലമാണ്. അർത്ഥബോധം ഉണ്ടായതുകൊണ്ട് മാത്രം വാക്യം സുന്ദരമാകണമെന്നുമില്ല. വാക്യം വൃഥാ സ്ഥൂലമാകാൻ പല കാരണങ്ങൾ ഉണ്ട്. വാക്യത്തിന് ചേർക്കുന്ന പീഡിക, വാൽ, ഒരനാവശ്യ അനുപ്രയോഗം, പരത്തിപ്പറയൽ എന്നിവയാണ് വാക്യത്തെ വൃഥാ സ്ഥൂലമാക്കുന്ന പ്രധാന ഘടകങ്ങൾ. ലിപി, പുനരുക്തം, പ്രത്യയങ്ങൾ തുടങ്ങിയവയും വൃഥാ സ്ഥൂലതയ്ക്ക് കാരണങ്ങൾ തന്നെ. 1. വാക്യപീഡിക. വാക്യത്തിന് മുന്നിൽ ആവശ്യമില്ലാത്ത ചില വാക്കുകൾ കുത്തിത്തിരിക്കുന്നതിനെയാണ് വാക്യപീഡിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചില ഉദാഹരണങ്ങൾ താഴെ ചേർക്കുന്നു. വാസ്തവം പറഞ്ഞാൽ അവന് 1-ാം സ്ഥാനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. തുറന്നു പറയുന്ന പക്ഷം അദ്ദേഹം ശുദ്ധാത്മാവാണ്. ഈ വാക്യങ്ങളിലെ ബ്രാക്കറ്റിൽ കൊടുത്ത ഭാഗമാണ് പീടിക. ഈ ഭാഗം വിട്ടുകളഞ്ഞാലും ആശയത്തിന് കോട്ടമൊന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല ഇത് വക്താവിൻ്റെ മനസ്സിലെ ദുർവിചാരങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുകൂടി കാണാം. സാധാരണഗതിയിൽ തുറന്നു പറയുകയോ വാസ്തവം പറയുകയോ ചെയ്യാത്ത ആളാണ് വക്താവ് എന്ന ദുസ്സൂചന ഇത്തരം ഉപക്രമങ്ങളിൽ വായിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ, ലളിതമായി പറഞ്ഞാൽ, മയപ്പെടുത്തി പറഞ്ഞാൽ, സൗമ്യമായി പറഞ്ഞാൽ എന്നിവയൊക്കെ ഇത്തരം പീരികകളായി വാക്യങ്ങളിൽ കാണാം. ഇവ സംഭാഷണത്തിലും എഴുത്തിലും വർജിക്കുക തന്നെ വേണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പീരിക ആവശ്യമാകാം. ഉദാഹരണം, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അഭിപ്രായം പറയാം. രണ്ട്, വാൽ. വാക്യങ്ങളുടെ അവസാനത്തിൽ ഒരു വെച്ചുകെട്ട് പ്രയോഗിക്കുന്നതിനെയാണ് വാൽ എന്ന് പറയുന്നത്. ഒരു ഊന്നലിന് എന്ന മട്ടിലാണ് പലരും ഇത്തരം പ്രയോഗം നടത്തുന്നത്. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൽ മുഖ്യ പങ്കുവഹിച്ചത് ഗാന്ധിജിയാണ് എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. ഉപമാപ്രയോഗത്തിൽ കാളിദാസനാണ് അദ്വിതീയൻ എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഈ വാക്യങ്ങളിൽ വലയത്തിലുള്ള ഭാഗം അനാവശ്യമാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഈ വാലിൻ്റെ ആവശ്യമില്ല. അഭിപ്രായാന്തരത്തിന് വകയില്ല, നിസ്തർക്കമാണ്. എടുത്തു പറയേണ്ടതില്ലല്ലോ എന്ന് പറയാതെ നിവർത്തിയില്ല എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. പീഡിക പോലെ തന്നെ വാലും ചില സന്ദർഭങ്ങളിൽ പ്രയോജനകരമാണ്. ഉദാഹരണം, മനുഷ്യൻ രണ്ടു കാലിൽ നടക്കുന്നെങ്കിലും അവൻ മൃഗവർഗത്തിൽ പെടും എന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ലല്ലോ. ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തിൽ പക്ഷാന്തരമില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. മൂന്ന്, ഒരുവിൻ്റെ പ്രയോഗം. സംഖ്യാവാചകമായ ഒന്നിൻ്റെ വിശേഷണമായി ഒരു വരാം. ഒരു തവണയേ ഞാൻ പോയിട്ടുള്ളൂ. അനിശ്ചയ ദ്യോതകമായും ഒരു വരാം. ഒരാൾ ഇന്നലെ വന്നിരുന്നു. ഈ രണ്ടു വകുപ്പിലും പെടാത്ത ഒരു അനാവശ്യമാണ്. ഉദാഹരണം, രാമനെ ഒരു പാമ്പ് കടിച്ചു. നീ ഒരു ഉറുമ്പിനെ പോലെ ഉത്സാഹശീലനാകണം. ഒരു ദിവസം 10 രൂപ എന്ന നിരക്കിലാണ് കൂലി. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഇംഗ്ലീഷിൽ എ, ആൻ എന്നതിനെല്ലാം പരിഭാഷയിൽ ഒരു വേണ്ടി വരികയില്ല. ഉദാഹരണം, ലയൺ ഇസ് ആൻ ആനിമൽ. സിംഹം മൃഗമാണ് എന്നു മതി. ഹീ ഇസ് എ ക്ലെവർ മാൻ. അയാൾ സമർത്ഥനാണ്. വെൽ, ദർ ഇസ് എ വിൽ, ദർ ഇസ് എ വേ. മനസ്സുണ്ടെങ്കിൽ വഴിയുമുണ്ട്. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒരു പ്രയോഗിക്കാൻ ഇംഗ്ലീഷ് ശൈലി നമ്മെ പ്രേരിപ്പിക്കുന്നതായി കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നുണ്ട്. 4, അനാവശ്യമായ അനുപ്രയോഗം. പ്രധാന ക്രിയയുടെ കാലത്തിലോ അർത്ഥത്തിലോ വിശേഷ സൂചന നൽകാൻ അതിൻ്റെ പിന്നിൽ ചേർക്കുന്ന സഹായ ക്രിയയാണ് അനുപ്രയോഗം. ഉദാഹരണം, അവൾ പണം മുഴുവൻ ലക്ഷ്യമില്ലാതെ ചെലവാക്കി കളഞ്ഞു. അവൾ ഹാമർ ത്രോയിൽ നിലവിലിരുന്ന റെക്കോർഡ് തിരുത്തി കുറിച്ചു. ബ്രാക്കറ്റിലുള്ളത് അനുപ്രയോഗം. ഇത്തരം പ്രയോഗങ്ങൾ അനാവശ്യമാണ്. പരത്തിപ്പറയൽ. ഒറ്റവാക്കിൽ പറയാവുന്ന കാര്യം വലിച്ചു നീട്ടുന്നതാണിത്. ശ്രദ്ധിച്ചു, നിരീക്ഷിച്ചു എന്നു മതിയാവുന്നിടത്ത് ശ്രദ്ധ ചെലുത്തി, നിരീക്ഷണം നടത്തി തുടങ്ങിയ പ്രയോഗങ്ങൾ ഉദാഹരണം. വളച്ചു കെട്ടി പറയുന്ന ചില ശൈലികളും ഉപേക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളാണ് വൃഥാസ്ഥൂലതയായി ഗ്രന്ഥകാരൻ വിശദമാക്കുന്നത്.
തീറ്റയുടെ ജനാധിപത്യം.
കാരശ്ശേരി. മുഴുവൻ പേര് മുഹൈദീൻ നടുക്കയിൽ. 1951 കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ജനിച്ചു. മലയാളത്തിൽ MA, MPhil, PhD ബിരുദങ്ങൾ. 1976-78 കാലത്ത് കോഴിക്കോട്ട് മാതൃഭൂമിയിൽ സഹപത്രാധിപരായിരുന്നു. പിന്നെ അധ്യാപകനായി. 1986 മുതൽ കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിൽ. വിശകലനം, മക്കയിലേക്കുള്ള പാത, തിരുവരുൾ, കുറിനാമം, കാഴ്ചവട്ടം, ഒന്നിൻ്റെ ദർശനം, ആലോചന, ആരും കൊളുത്താത്ത വിളക്ക്, മാരാരുടെ കുരുക്ഷേത്രം, ചേകനൂരിൻ്റെ രക്തം, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവ പ്രധാന പുസ്തകങ്ങൾ. ഭാഷ, പ്രദേശം, ജാതി, മതം, തൊഴിൽ, ലിംഗം, വർഗം, വർണ്ണം, പ്രായം, അറിവ്, സമ്പത്ത്, ബുദ്ധി, സൗന്ദര്യം, ആരോഗ്യം തുടങ്ങി മനുഷ്യരെ വകതിരിക്കുന്ന അനേകം സംഗതികളുണ്ട്. അമ്മാതിരി വേർതിരിവുകൾ കണക്കാക്കാതെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും തുല്യമായ അവസരം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥയാണ് ജനാധിപത്യം. അത് തീറ്റയുടെ കാര്യത്തിലും പുലരണം എന്ന നിലപാടാണ് ഭക്ഷണത്തിൻ്റെ ജനാധിപത്യവൽക്കരണം. ഈ നേരത്ത് പഴയൊരു കഥ ഓർമ്മയാവുന്നു. ജന്മിയായ നമ്പൂരിശനും കാര്യസ്ഥൻ രാമൻ നായരും കൂടി കച്ചേരിയിലേക്ക് പോകുകയായിരുന്നു. വഴിക്ക് പാലം മുറിഞ്ഞ് രണ്ടുപേരും തോട്ടിൽ വീണു. ഇരുവരും മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്പൂരിശന് ഒരു ശങ്ക. താൻ കുടിക്കുന്ന വെള്ളം തന്നെയല്ലേ രാമനും കുടിക്കുന്നത്? അദ്ദേഹം പൊങ്ങുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, രാമ കലക്കിക്കുടി. പേജ് നമ്പർ 39. താൻ കുടിക്കുന്ന ശുദ്ധജലം തന്നെ രാമനും കുടിച്ചാൽ അവൻ തൻ്റെ ഒപ്പമായി പോവും എന്ന കുശുമ്പാണിത്. ആ മരണവെപ്രാളത്തിനിടയിൽ തനിക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ചെളി കലക്കുന്ന പണി കൂടി തമ്പുരാൻ പ്രജയ്ക്കു കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അന്നപാനീയങ്ങളിലെ ജനാധിപത്യ വിരുദ്ധതയെ അടയാളപ്പെടുത്തുന്ന കഥയാണിത്. ഏതാൾക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള സൗകര്യം കിട്ടുക എന്നതാണ് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പലതരം വിധിവിലക്കുകളുണ്ട്. ഒരു വിഭാഗം ഹിന്ദുക്കൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കുകയില്ല. വേറൊരു വിഭാഗം ഹിന്ദുക്കളും അഹിന്ദുക്കളും അത് കഴിക്കുന്നു. ഈ സാഹചര്യത്തിൽ പശുവിറച്ചി കഴിക്കാത്ത കൂട്ടർ മറ്റുള്ളവർ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരെയാണ്. മുസ്ലിങ്ങൾ പൊതുവെ പന്നിറച്ചി കഴിക്കാറില്ല. അതുകൊണ്ട് അമുസ്ലിങ്ങൾ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. പശുവിറച്ചി കഴിക്കാത്ത ആൾ അത് കഴിക്കണമെന്നോ പന്നിറച്ചി കഴിക്കാത്ത ആൾ അത് കഴിക്കണമെന്നോ പറയുന്നതും ജനാധിപത്യത്തിന് നിരക്കുകയില്ല. മുസ്ലിങ്ങൾ പകൽ ഭക്ഷണം കഴിക്കാത്ത റംസാൻ കാലത്ത് ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിച്ചുകൂടാ എന്ന് പകൽ പരസ്യമായി ആരും ഭക്ഷണം കഴിച്ചുകൂടാ എന്നും പറയുന്നത് ജനാധിപത്യ ധ്വംസനമാണ്. ബഷീറിന്റെ പ്രേമലേഖനത്തിൽ 1943 അപ്പച്ചനെയും ചിറ്റമ്മയെയും ഉപേക്ഷിച്ച് കാമുകൻ കേശവ നായർക്കൊപ്പം ഒളിച്ചോടി പോകുകയാണ് സാറാമ. തീവണ്ടിയിൽ വെച്ച് നേരം വെളുത്തപ്പോൾ കേശവൻ നായർക്ക് ഒരു ചായ കുടിക്കണം. സാറാമയ്ക്ക് കുടിക്കേണ്ടത് കാപ്പിയാണ്. പ്രേമം കലശലായതിനാൽ രണ്ടുപേർക്കും ചായ മതി എന്ന് കേശവൻ നായർ. അതേ ന്യായം കൊണ്ട് രണ്ടുപേർക്കും കാപ്പി മതിയെന്ന് സാറാമ. ഒടുക്കം കച്ചറ തീർന്നത് കേശവൻ നായർ ഒരു ചായയും സാറാമ ഒരു കാപ്പിയും കുടിച്ചതോടെയാണ്. പേജ് നമ്പർ 40. ഈ പ്രശ്നം എന്റെയും നിങ്ങളുടെയും തീൻമേശയിലോ അടുക്കളയിലോ നിത്യവും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വീട്ടുവഴക്കുകളിലെ പ്രധാനപ്പെട്ട ഒരിനം തീറ്റയുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഉപ്പുമാവിൽ പഞ്ചസാര ഇട്ടു കഴിക്കുന്നത് ഭാര്യയ്ക്ക് കണ്ടുകൂടാം. ഭർത്താവിനാണെങ്കിൽ അത് ബഹുപത്യവും. ഭാര്യയ്ക്ക് താൻ അങ്ങനെ കഴിക്കുകയില്ലെന്ന് മാത്രമല്ല ഭർത്താവ് അങ്ങനെ കഴിക്കരുതെന്നും വാശിയാണ്. ന്യായം: അയാളുടെ രുചി നന്നല്ല. തനിക്ക് തൻ്റെ രുചി പോലെ മറ്റേയാൾക്ക് അയാളുടെ രുചി പ്രധാനമാണ് എന്ന തിരിച്ചറിവാണ് ജനാധിപത്യം.
മൊഡ്യൂൾ 1, പേജ് നമ്പർ 41, ഭംഗിവാക്ക്. മുംബൈയിലോ കൊൽക്കത്തയിലോ ചെന്നൈയിലോ ബസ്സിൽ അപരിചിതരായ ആണും പെണ്ണും അടുത്തടുത്ത് ഇരിക്കും. കേരളത്തിൽ ഈ പതിവില്ല. അങ്ങനെ വല്ലവരും ചെയ്താൽ അതൊരു ധർമ്മഭ്രംശമായി ഇവിടെ തോന്നുകയും ചെയ്യും. എന്നാലോ ബസ്സിൽ വളരെ ചേർന്ന് ആണും പെണ്ണും നിൽക്കുന്നതിനെ പറ്റി ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല താനും. തീവണ്ടിയിലോ ടാക്സി ജീപ്പിലോ ഓട്ടോറിക്ഷയിലോ ടാക്സി കാറിലോ കടത്തു തോണിയിലോ ബോട്ടിലോ അപരിചിതരായ ആണും പെണ്ണും അടുത്തടുത്ത് ഇരിക്കുന്നതിനെ പറ്റി മലയാളികൾക്കും ഒരു ബേജാറുമില്ല. ഇതേ മലയാളിയാണ് മേൽ പറഞ്ഞ തരത്തിൽ ബസ്സിലെ ഇരിപ്പിടത്തിൽ ആൺ പെൺ ഐത്തം പാലിച്ചു പോരുന്നത്. തമാശ തന്നെ, ബസ്സിൽ സ്ത്രീകൾക്ക് ഏറ്റവും മോശമായ പെരുമാറ്റം കിട്ടുന്നത് കേരളത്തിലാണ്. ഇക്കണ്ടതാണ് കപടനാട്യം, ആത്മവഞ്ചന. ഒരാൾ മരിച്ച സന്ദർഭത്തിൽ ആളുകൾ അയാളുടെ കുറ്റങ്ങൾ എടുത്തു പറയുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം. അയാൾക്ക് ഇല്ലാത്ത ഗുണഗണങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചടങ്ങാണ്. ഇത് കപടനാട്യമല്ലാതെ മറ്റെന്താണ്? കടമ്മനിട്ട രാമകൃഷ്ണന്റെ ചാക്കാല എന്ന കവിത ഈ നാട്യത്തിന്റെ അനാവരണമാണ്. അന്യനാടുകളിൽ സമ്മാനം കൊടുക്കുമ്പോൾ അത് തുറന്നു കാണിച്ചാണ് കൊടുക്കുക. നമ്മളത് വർണ്ണക്കടലാസിൽ മൂടി പൊതിഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് കേരളത്തിലെ ഒരു കോളേജ് യൂണിയന് മുഖ്യാതിഥിയായി വന്ന സിനിമാ നടന് കെട്ടിപ്പൊതിഞ്ഞ പെട്ടിയിൽ വിഷസർപ്പം സമ്മാനിക്കാൻ സാധിച്ചത്. പേജ് നമ്പർ 42. സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ നമ്മൾ എത്രയോ മടിയന്മാരാണ്. സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഈ നാട്ടിലെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുടുംബക്കാർക്കും എന്തൊരു പിശുക്കാണ്. സ്നേഹമില്ലെന്ന് ഭാവിക്കുന്നതാണ് അന്തസ്, തൻ്റെ ഇടം, വിവേകം. സ്വന്തം കുട്ടികളെ തലോടുകയും അവരോട് മധുരം പറയുകയും ചെയ്യാത്തതിൻ്റെ ഖേദം കേരളത്തിൽ മാതാപിതാക്കൾ തീർക്കുന്നത് ഇതൊക്കെ പേരക്കുട്ടികളോട് കാണിച്ചിട്ടാണ്. ജാതിസ്പർദ്ധ, മതവർഗീയത, പ്രാദേശികത, രാഷ്ട്രീയ പക്ഷപാതം തുടങ്ങി അനേകം കൊള്ളരുതായ്മകൾ ഉള്ളിലൊളിപ്പിച്ച് പുറമേക്ക് ഭംഗിയായി പെരുമാറുന്നവർ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിനാണ്. ഏതെങ്കിലും സാഹചര്യം വന്നെത്തുമ്പോൾ ഈ വെടക്കത്തരം പുറത്തു ചാടുന്നത് കാണാം. ആ കൊള്ളരുതാത്ത വികാരമല്ല, നേർ വിപരീതം പുറമേക്ക് കാണിക്കുന്ന ഈ മിനുസമാണ് കപടനാട്യം. നമ്മുടെ നാട്ടിൽ ഉള്ളു തുറക്കുന്നവരും ഉള്ളതുപോലെ പറയുന്നവരും കുറയും. പലർക്കും ഉള്ളു തുറക്കണമെങ്കിൽ മദ്യപിച്ച് ലഹരി കയറണം. വല്ലപ്പോഴുമൊന്ന് ഉള്ളു തുറക്കാൻ വേണ്ടിയാണോ നമ്മുടെ കൂട്ടത്തിൽ പലരും മദ്യപിക്കുന്നത്? കേരളീയരുടെ അമിത മദ്യപാന ശീലത്തിന് ഈ ആത്മവഞ്ചനാ സ്വഭാവം കൂടി കാരണമായി തീർന്നിട്ടുണ്ടോ? ഈ കെട്ട ശീലത്തിന് നമ്മൾക്കിടയിൽ അംഗീകാരമുണ്ട് എന്നതിന് മലയാള ഭാഷയിൽ നിന്ന് ഞാൻ തെളിവ് തരാം. മലയാളത്തിൽ ഭംഗി വാക്ക് എന്നൊരു പ്രയോഗമുണ്ട്. ഉദ്ദേശിക്കാത്ത കാര്യം പറയുക എന്ന ഭംഗി കെട്ട ശീലത്തിന് കൊടുത്തിരിക്കുന്ന പേരാണത്. സദ്യ നന്നായില്ല എന്ന് അഭിപ്രായമുള്ളപ്പോഴും അത് കേമമായി എന്ന് മുഖസ്തുതി പറയുന്നതിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണത്. സ്വന്തം ജീവിതത്തിൽ നിന്ന് മറ്റ് ഉദാഹരണങ്ങൾ ഓർത്തു നോക്കുക. നുണ നമ്മൾ എത്ര ഭംഗിയായി പറയുന്നു. അത് നേരാണ് എന്ന് ഭാവിക്കുന്നതിനെ നമ്മുടെ സംസ്കാരം എങ്ങനെ കൊണ്ടാടുന്നു എന്നതിൻ്റെ സൂചകമാണ് ഭംഗി വാക്ക്.
മൊഡ്യൂൾ 1.4. ഡോക്ടർമാരുടെ രോഗം, വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം. പേജ് നമ്പർ 241. തുല്യയോഗ്യതയുള്ള രണ്ട് ഡോക്ടർമാരിൽ ആരുടെ ഉപദേശമാണ് സ്വീകരിക്കേണ്ടത് എന്ന പ്രശ്നം വരുമ്പോൾ ഞാൻ അതിൽ ചെക്കോവിനെ വായിച്ചയാളുടേതാണ് സ്വീകരിക്കുക. സൈമൺ ലീസ്. ഇക്കഴിഞ്ഞ അസിസ്റ്റന്റ് സർജൻമാരെ തിരഞ്ഞെടുക്കാനുള്ള അഭിമുഖത്തിൽ പങ്കെടുത്തവർക്ക് സാമാന്യ വിജ്ഞാനമില്ലെന്ന് കാണിച്ച് PSC ചെയർമാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട് ശ്രദ്ധേയമായ ചില വസ്തുക്കളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അടിയന്തരമായി ചില നടപടികളും അത് ആവശ്യപ്പെടുന്നു. മുമ്പ് ബ്രതപ്രേത പിശാചുക്കളാണ് അന്ധവിശ്വാസങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ മധ്യവർഗത്തെയും ഉപരിവർഗത്തെയും ബാധിച്ചിരിക്കുന്ന അന്ധവിശ്വാസമാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ. വിദ്യാർത്ഥിയുടെ താല്പര്യം നോക്കാതെയാണ് ഈ കോഴ്സുകളിലേക്ക് രക്ഷിതാക്കൾ മക്കളെ തള്ളിവിടുന്നത്. സാധാരണ മലയാളികളെക്കാൾ സാമൂഹ്യ ബോധത്തിൽ വളരെ താഴെയാണ് ഈ കോഴ്സുകളിൽ നിന്ന് പുറത്തു വരുന്നവർ എന്നാണ് ചെയർമാന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പൊതുവിജ്ഞാന പരീക്ഷ നടത്തിയാൽ മാത്രം ഈ കുറവ് പരിഹരിക്കാൻ കഴിയുമോ? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനപരമായ കുറവുകളെ ഇത് എടുത്തുകാട്ടുന്നു. മാതൃഭാഷയിൽ എഴുതാനോ വായിക്കാനോ അറിയാത്ത ആളുകളെയാണ് ഇംഗ്ലീഷ് മാധ്യമ വിദ്യാലയങ്ങളിൽ പലതും പുറത്തുവിടുന്നത്. മലയാളത്തിൽ ഒരു പത്രമോ പുസ്തകമോ വായിക്കാൻ കഴിയാത്ത ബിരുദധാരിക്ക് എങ്ങനെ കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാകും? ഏതൊരു തൊഴിലിനേക്കാൾ ഭാഷ പ്രധാനമാകുന്ന മേഖലയാണ് വൈദ്യന്റേത്. പേജ് നമ്പർ 242. രോഗിയുടെ ഭാഷ ഡോക്ടർ അറിയുന്നില്ലെങ്കിൽ ചികിത്സ തെറ്റുമെന്ന് മാത്രമല്ല അപകടവും വരുത്തിവെക്കും. ഓക്കാനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഡോക്ടർ അത് വയറുവേദനയാണെന്ന് ധരിച്ച് മരുന്ന് എഴുതി കൊടുത്തതുകൊണ്ട് അനേക സ്ത്രീകളുടെ ഗർഭം അലസിയതായി ഐക്യ മലയാള പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ ഈയിടെ പ്രസംഗിക്കുന്നത് കേട്ടിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസം തന്നെ മാതൃഭാഷയിലാക്കണമെന്ന് പല വിദഗ്ധരും വാദിക്കുന്നത്. 8-ാം തരം വരെയെങ്കിലും മാതൃഭാഷയായിരിക്കണം വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് ഈയിടെ അംഗീകരിച്ച വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. വിദ്യാഭ്യാസ മാധ്യമത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് സാഹിത്യം ഉൾപ്പെടെയുള്ള മാനവിക പഠന മേഖലയോട് കാണിക്കുന്ന അവഗണന. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ബിരുദ പഠനത്തിൽ നിന്ന് സാഹിത്യ പഠനം മിക്കവാറും ഒഴിവാക്കിയത്. സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നിന്ന് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടും സർവകലാശാലയിലെ ബിരുദ കോഴ്സുകളിൽ ഇനിയും സാഹിത്യം തിരിച്ചു വന്നിട്ടില്ല. ഇത് സർവകലാശാലയിലെ സാധാരണ കോഴ്സുകളുടെ സ്ഥിതി. പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ സാഹിത്യ പഠനമേയില്ല. ഇംഗ്ലീഷ് മാധ്യമ വിദ്യാലയങ്ങളിലൂടെ മലയാളം എഴുതാനും വായിക്കാനും അറിയാതെ പുറത്തു വരുന്ന ഒരു മലയാള സാഹിത്യ കൃതി പോലും വായിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കുള്ള കുറവ് സാമാന്യ വിജ്ഞാനത്തിന്റേത് മാത്രമല്ല സൗന്ദര്യബോധത്തിന്റേത് കൂടിയാണ്. സാഹിത്യബോധമുണ്ടാകാൻ സാഹിത്യം ഒരു കോഴ്സായി പഠിക്കണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. സാഹിത്യം ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കാതെയും സാഹിത്യബോധം ഉണ്ടാകാം എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഈ വാദം ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും കൂടി ബാധകമാണെന്നോർക്കണം. നൂറുകണക്കിന് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ എഡിസൺ 6 മാസം തികച്ച് സ്കൂളിൽ പോയിട്ടില്ല എന്ന ഉദാഹരണം ചൂണ്ടിക്കാട്ടി സ്കൂളുകളിലോ കോളേജുകളിലോ ശാസ്ത്രമേ പഠിപ്പിക്കേണ്ടതില്ല എന്ന് ആരും വാദിക്കാറില്ലല്ലോ. സാഹിത്യത്തിനും കലയ്ക്കും വിദ്യാഭ്യാസത്തിൽ എന്തു പങ്കാണുള്ളത് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല വിശദീകരണം നൽകിയത് ജർമ്മൻ കവിയും ചിന്തകനുമായിരുന്ന ഫ്രെഡറിക് ഷില്ലറാണ്. പേജ് നമ്പർ 243. സാഹിത്യവും കലയും നൽകുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് എന്ന് മനുഷ്യന്റെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തെ പറ്റി 1795 എന്ന കൃതിയിൽ അദ്ദേഹം വാദിച്ചു. ബുദ്ധി കൊണ്ട് മാത്രമല്ല വികാരം കൊണ്ട് കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നും വികാരമണ്ഡലത്തെ വികസിപ്പിക്കുന്നതും സമകാലികമാക്കുന്നതും സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഭൗതിക വസ്തുക്കളും ചരക്കുകളും മാത്രമല്ല മനുഷ്യരെ ഒരു സമൂഹമാക്കി പരസ്പരം ബന്ധിക്കുന്നത്. സൗന്ദര്യാത്മകമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് കൂടിയാണ് മനുഷ്യർ പരസ്പരം ബന്ധിതരായിരിക്കുന്നത്. സാഹിത്യവും സൗന്ദര്യാത്മകവുമായ ഉൽപ്പന്നങ്ങളാൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ സമുദായത്തെ അദ്ദേഹം സൗന്ദര്യാത്മക സമുദായം എന്ന് വിളിച്ചു. സാമൂഹ്യ ബന്ധത്തിന്റെയും സാമൂഹ്യ വിനിമയത്തിന്റെയും ഉയർന്ന രൂപമാണത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യാഭ്യാസം കിട്ടുന്ന വിദ്യാർത്ഥി വികാരം കൊണ്ട് ഏറ്റവും പ്രാകൃതനാണെങ്കിൽ അവന് ശരിയായ വിദ്യാഭ്യാസം കിട്ടി എന്ന് പറയുവാനാവുകയില്ല. ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ കുമിഞ്ഞുകൂടുമ്പോഴും ഏറ്റവും പ്രാകൃതമായ സൗന്ദര്യബോധമാണ് ഒരാളെ നയിക്കുന്നതെങ്കിൽ അയാളെ പുതിയ കാലത്തെ മനുഷ്യനായി പരിഗണിക്കാൻ കഴിയില്ല. ഭൗതിക വിദ്യാഭ്യാസം വിവരശേഖരത്തെ മാത്രമാണ് അടിസ്ഥാനമാക്കുന്നതെങ്കിൽ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം വികാരം മണ്ഡലത്തെയാണ് സംബോധന ചെയ്യുന്നത്. ആ നിലയിൽ അത് വൈകാരിക വിദ്യാഭ്യാസം തന്നെ. പ്രകൃതിയോടും സമൂഹത്തോടും എതിർ ലിംഗത്തോടുമുള്ള പെരുമാറ്റത്തെയും വികാരപരമായ ബന്ധത്തെയും നവീകരിക്കുകയാണ് സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുന്നത്. ലൈംഗിക വിദ്യാഭ്യാസം നൽകിയാൽ ആൺപെൺ ബന്ധം മെച്ചപ്പെടുമെന്നും സ്ത്രീ പീഡനം കുറയുമെന്നുമുള്ളത് തെറ്റിദ്ധാരണയാണ്. കാമത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ബുദ്ധിപരമായ അറിവല്ല കാമത്തെ പ്രേമമാക്കുന്ന സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസമാണ് ഇണയോടുള്ള ബന്ധത്തെ നവീകരിക്കുന്നത്. കുമാരനാശാന്റെ കൃതികൾ ഒരു മലയാളി എന്തിനു പഠിക്കണം എന്നുള്ളതിന്റെ ഉത്തരം ഇവിടെയാണ്. യഥാർത്ഥത്തിൽ 10-ാം തരം വരെ മാത്രമുള്ള ഭാഷാ പഠനമല്ല അതുകഴിഞ്ഞ് വികാര വളർച്ചയുടെ പ്രായത്തിൽ ലഭിക്കുന്ന സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് സ്ത്രീ പീഡകനായി തീരുമായിരുന്ന ഒരു യുവാവിനെ പ്രേമവായ്പുള്ള കാമുകനായി മാറ്റുന്നത്. പേജ് നമ്പർ 244. ഇണയോടുള്ള ഏകപക്ഷീയമായ വികാരമാണ് കാമമെങ്കിൽ ഇണയുടെ ആഗ്രഹപാത്രമായി താൻ മാറിത്തീരണം എന്നുള്ള വികാരം കൂടി ചേരുമ്പോഴാണ് അത് പ്രേമമാകുന്നത്. കോളേജ് ക്ലാസ്സുകളിലും സാഹിത്യം നിർബന്ധ പഠന വിഷയമാക്കണമെന്ന് പലരും വാദിച്ചത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിന്റെ ഈ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് പരിഹരിക്കാൻ ആത്മീയ വിദ്യാഭ്യാസം മതി എന്ന് മതസംഘടനകളുടെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ അധികാരികൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ മതപരമായ വിദ്യാഭ്യാസം സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിന് പകരമാകുന്നില്ല. മോശയുടെ 10 പ്രമാണങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തെക്കാൾ ഫലപ്രദമാണ് ക്രിസ്തു പറഞ്ഞു തരുന്ന കഥകൾ നൽകുന്ന വൈകാരിക വിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസമാണ് മൂല്യവിദ്യാഭ്യാസമെന്നും തെറ്റിദ്ധാരണയുണ്ട്. മതവിദ്യാഭ്യാസത്തിൽ ഉൾച്ചേരുന്ന മാനുഷിക മൂല്യങ്ങൾ ഏറ്റവും സമകാലികമാവുകയാണ് സാഹിത്യ വിദ്യാഭ്യാസത്തിലൂടെ. ഏറ്റവും പുതിയ സാഹിത്യ കൃതികൾ ഏറ്റവും പുതിയ ധാർമ്മിക സമസ്യകളെയാണ് വിദ്യാർത്ഥികൾക്ക് സൗന്ദര്യാനുഭവമായി നൽകുന്നത്. സാഹിത്യം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വാമൊഴി വരമൊഴി വ്യത്യാസമില്ലാതെ എല്ലാ സാഹിത്യ രൂപങ്ങളും കലാസൃഷ്ടികളും ആധുനിക മാധ്യമ സംസ്കാരവും മാനവിക ശാസ്ത്രങ്ങളുമാണ്. മൂല്യവിദ്യാഭ്യാസം മതവിദ്യാഭ്യാസമല്ല, സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ്. മുമ്പ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പറഞ്ഞതുപോലെ ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ആരാധനാലയത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. അത് എല്ലാവർക്കും പൊതുവായുള്ളതുമാണ്. ഈ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലും ഉണ്ടായിരിക്കണം. ആരോഗ്യ നികേതനം എന്ന താരശങ്കർ ബാനർജിയുടെ നോവൽ MBBS കോഴ്സിന്റെ ഭാഗമാക്കണം. ഭൂമിയുടെ അവകാശികൾ എന്ന ബഷീറിന്റെ കഥ എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പഠിപ്പിക്കണം. മനുഷ്യനോടും ഭൂമിയോടും ആരോഗ്യകരമായ ബന്ധം സൂക്ഷിക്കുന്ന ഡോക്ടറും എഞ്ചിനീയറും അതുവഴിയാണ് പുറത്തു വരിക. ഈ തിരിച്ചറിവ് ഇപ്പോൾ പാശ്ചാത്യ സർവകലാശാലകളിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പേജ് നമ്പർ 245. വൈദ്യമാനവിക ശാസ്ത്രം മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് എന്ന ഒരു പഠനശാഖ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ഇല്ലാതെ എത്ര വലിയ ശാസ്ത്രീയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ലെന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ജനിതക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നാണ് വാട്സൺ ക്രിക്ക് കണ്ടുപിടുത്തത്തിന് കാരണക്കാരിലൊരാളായ ജെയിംസ് വാട്സനെ വംശീയ വിരോധം പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ ലബോറട്ടറിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. DNA പ്രകാരം മനുഷ്യരെ വേർതിരിച്ച വാട്സന് മനുഷ്യരെ ഐക്യപ്പെടുത്തുന്ന വിശാലമായ സൗന്ദര്യ ബോധത്തിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹാനായ ശാസ്ത്രജ്ഞനാകുമ്പോഴും നീചനായ മനുഷ്യനായി മാറാമെന്ന് ഇത് കാണിക്കുന്നു. 60s തന്നെ അമേരിക്കയിലും തുടർന്നുള്ള ദശകങ്ങളിൽ യൂറോപ്പുകളിലെയും പലയിടത്തും വൈദ്യമാനവിക ശാസ്ത്ര കോഴ്സുകൾ അവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി. ഡോക്ടർമാരുടെ കോഴ്സിൽ സാഹിത്യവും കലയും സാമാന്യ വിജ്ഞാനങ്ങളും ഉൾപ്പെടുത്തുന്ന പാഠ്യ പദ്ധതിയാണിത്. ന്യൂയോർക്ക് സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര പഠനത്തിൽ ഫെലിസ് ഓളും ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ ലിൻഡർ ആഫയിലും നിരവധി വർഷങ്ങൾ ഈ കോഴ്സ് നടത്തിയിട്ടുണ്ട്. ഉയർന്ന ഡോക്ടർമാരെ ഉന്നതരായ മനുഷ്യരാക്കി തീർക്കുന്നതാണ് ഈ കോഴ്സ് സംവിധാനം. വൈദ്യധാർമ്മികത, മെഡിക്കൽ എത്തിക്സ്, വൈദ്യ മാനവിക ശാസ്ത്രം എന്ന വിശാല മേഖലയിലെ ഒരു ഘടകം മാത്രമാണെന്ന് ഇന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സിലും പലയിടത്തും സാഹിത്യം ഉൾപ്പെടുന്ന മാനവിക വിഷയങ്ങൾ പഠന പദ്ധതിയുടെ ഭാഗമാണ്. ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും മാത്രമല്ല, എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ആവശ്യമാണ്. വക്കീലന്മാർക്കും ന്യായാധിപന്മാർക്കും ഈ ബാധകമാണ്. സാഹിത്യത്തെയും സൗന്ദര്യ മേഖലയെയും മനസ്സിലാക്കാൻ കഴിയാത്തത് നീതിന്യായ മേഖലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സ്ഥലവും കാലവും കണക്കാക്കിയുള്ള ആധുനിക യുക്തിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഭാവനാലോകം നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിയാതിരിക്കുന്നത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. പേജ് നമ്പർ 246. സാഹിത്യ പാഠങ്ങളെ ചരിത്ര പാഠങ്ങളായി തെറ്റിദ്ധരിച്ചതാണ് ബാബ്രി മസ്ജിദ് പൊളിച്ചു മാറ്റുന്നതിലെന്ന പോലെ തന്നെ അത് കഴിച്ചു നോക്കി ചരിത്രാവശിഷ്ടം പരിശോധിക്കാനുള്ള വിധിയിലും വ്യക്തമായത്. രാമൻ ജനിച്ചത് വാത്മീകിയുടെ മനസ്സിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചരിത്ര വിദ്യാഭ്യാസം പോരാ, സൗന്ദര്യാത്മക വിദ്യാഭ്യാസം തന്നെ വേണം. സാഹിത്യകൃതികളെയും സാഹിത്യകാരന്മാരെയും മതങ്ങളും നീതിപീഠങ്ങളും വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാണ്. യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യ സംസ്കാരം ഇന്ത്യൻ സമൂഹത്തിലും ഇന്ത്യൻ ഭാഷകളിലും ആഴത്തിൽ വേരോടിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിവ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഭാഷകളും സാഹിത്യവും അറിയാതിരിക്കുന്നത് സമൂഹത്തെയും സമൂഹ മനസ്സിനെയും മനസ്സിലാക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. ഹിപ്പോക്രാറ്റസിന്റെ പ്രതിജ്ഞ ഹിപ്പോക്രസിയാകാതിരിക്കണമെങ്കിൽ ആ മൂല്യങ്ങൾ സൗന്ദര്യാത്മക തലത്തിൽ വിദ്യാർത്ഥിയിലേക്ക് വിനിമയം ചെയ്യപ്പെടണം.